സുഹൃത്തെ, ദൈവവചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. വാള് സോപ്പിടാനല്ല ഉപയോഗിക്കുന്നത്, മുറിക്കാനാണ്, ശസ്ത്രക്രിയ നടത്താനാണ്. അർബുദം പിടിച്ച ഭാഗത്ത് മണമുള്ള പൗഡർ ഇട്ട് മണപ്പിച്ചു വിടുന്ന ക്രൂരനല്ല ദൈവം. പിന്നെയോ, ശസ്ത്രക്രിയ നടത്തി സൗഖ്യം വരുത്തുന്ന സ്നേഹവാനായ ഡോക്ടറാകുന്നു അവൻ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ചെറിയ ചെറിയ തെറ്റിയ തീരുമാനങ്ങൾ വിലപ്പെട്ട ഈ ഒരായുസിനെ എങ്ങനെ നശിപ്പിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? താൽക്കാലിക ലാഭങ്ങൾക്കുവേണ്ടിയും സന്തോഷത്തിനുവേണ്ടിയും പ്രമാണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നവർ വലിയ അപകടത്തിൽ ചാടുമെന്നതിന് തർക്കമില്ല. സ്വാർത്ഥതയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ വലിയ കഷ്ടത്തിലേക്ക് അത് നമ്മെ വലിച്ചിഴയ്ക്കും. ഇതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേലിലെ രാജാവായിരുന്ന അഹാബിന്റെ ജീവിതം. എത്ര ശോചനീയമായ ഒരന്ത്യം! എത്ര ഉന്നതമായ സാധ്യതകളാണ് അവൻ തട്ടിത്തെറിപ്പിച്ചത്! ഇസ്രായേലിലെയും യഹൂദിയിലെയും നല്ലവരും മോശപ്പെട്ടവരുമായ രാജാക്കന്മാർക്ക് ദൈവം തക്ക സമയങ്ങളിൽ തന്റെ ദൂതറിയിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും തെറ്റുതിരുത്തുവാനുമൊക്കെയായി പ്രവാചകന്മാരെ അയച്ചുകൊടുത്തിരുന്നു. ദാവിദ് രാജാവിന് ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന നാഥാൻ വിശ്വസ്ത സ്നേഹിതനായി കൂടെയുണ്ടായിരുന്നു. ആഹാബ് രാജാവിനും അതുപോലെ ഏലിയാവിനെ ഒരു വിശ്വസ്ത സ്നേഹിതനായി അംഗീകരിക്കാമായിരുന്നു ഇല്ലേ? അവന്റെ വാക്കുകളെ അഭിനന്ദിക്കാമായിരുന്നു. എന്നാൽ ദാവീദ് നാഥാൻ പറഞ്ഞത് ശ്രദ്ധിക്കുകയും താഴ്മയോടെ തന്റെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും ചെയ്തപ്പോൾ ആഹാബ് ഏലിയാവിനെ തന്റെ ജന്മശത്രുവിനെ പോലെ കരുതി. എന്തുകൊണ്ട്? കാരണം ഏലിയാവ് എപ്പോഴും ആഹാബിനോട് ശാസനയുടെ ദൂതാണ് അറിയിച്ചത്. താൻ ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ദൂത്. ദൈവത്തോടുള്ള തന്റെ നിരന്തരമായ അനുസരണക്കേടും മ്ലേച്ഛമായ വിഗ്രഹാരാധനയും മൂലമാണ് തനിക്ക് ശാസന ലഭിക്കുന്നതെന്ന് അംഗീകരിക്കുവാൻ ആഹാബ് തയ്യാറായിരുന്നില്ല. ഏലിയാവിന്റെ പ്രവചനങ്ങളാണ് രാഷ്ട്രത്തിന്മേൽ ദുരന്തം കൊണ്ടുവരുന്നതെന്ന് ആഹാബ് വിശ്വസിച്ചു. എത്ര ബാലിശമായ ചിന്താഗതിയില്ലേ! ഏലിയാവിന്റെ ഉപദേശങ്ങളെ സ്വീകരിച്ച് തന്റെ ദുഷ്ടവഴികളെ തിരുത്തുന്നതിന് പകരം ആഹാബ് ന്യായവിധിയുടെ പ്രവചനങ്ങൾ കൊണ്ടുവന്നതിനാൽ ഏലിയാവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന അധ്യായത്തിൽ ആഹാബിന്റെ പരിതാപകരമായ അന്ത്യം കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ആഹാബ് യഹോശഫാത്ത് രാജാവും ചേർന്ന് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി തങ്ങൾ യുദ്ധത്തിന് പോയാൽ വിജയിക്കുമോ എന്നറിയുവാൻ ഒരു ശ്രമം നടത്തുന്നതായി കണ്ടു. ഏതാണ്ട് 400 പ്രവാചകന്മാർ, എല്ലാം കള്ളപ്രവാചകന്മാർ. ആഹാബും യഹോശഫാത്തും യുദ്ധത്തിന് പോകുന്നത് വളരെയേറെ നല്ലതാണ്, അവർ വിജയിച്ചു മടങ്ങിവരുമെന്ന് പ്രവചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേശത്തുണ്ടായിരുന്ന ഒരേ ഒരു നല്ല പ്രവാചകൻ, സത്യം പറയുന്ന പ്രവാചകൻ, മീഖായാവ്. ആഹാബിനത് വളരെ വ്യക്തമായിട്ടും അറിയാമായിരുന്നു അവനാണ് യഥാർത്ഥ പ്രവാചകനെന്ന്. ആ പ്രവാചകനെ യഹോശഫാത്തിന്റെ നിർബന്ധത്താൽ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടെ കൊണ്ടുവന്നപ്പോൾ മീഖായാവിനെ ശാസിക്കുന്ന വിധത്തിൽ തന്നെ ആഹാബ് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് ദോഷം മാത്രമേ പറയൂ, കാണട്ടെ ഇപ്പോഴെന്താണ് പറയുവാൻ പോകുന്നതെന്ന്. 22 അധ്യായത്തിന്റെ 12 വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. മീഖായാവ് 13 വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചാട്ട. മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനുള്ളത് കേൾക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. മീഖായാവിനെ കൊണ്ടുവന്ന ദൂതൻ അവനോട് രഹസ്യമായി ഇപ്രകാരം പറഞ്ഞു, പ്രവാചകന്മാർ എല്ലാവരും രാജാവിന് ഗുണമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവ് യുദ്ധത്തിൽ വിജയിക്കുമെന്നാണ് അവരെല്ലാം അറിയിച്ചത്. അതാണ് രാജാവ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. നീയും അവരോട് ചേർന്ന് അത് തന്നെ പറയണം. എന്നാൽ രാജാവിന്റെ കരുണ നിനക്കും കിട്ടും, നിനക്കൊരു അവസരം ഇതാ ലഭിച്ചിരിക്കുന്നു. മീഖായാവ് അത് കേട്ടപ്പോൾ ഒരുപക്ഷെ അവൻ പറഞ്ഞു കാണും, നീ ഒന്നും മിണ്ടാതിരിക്കൂ, താൻ മീഖായാവെ സഹായിക്കുന്നു എന്നാണ് ഈ കാവൽക്കാരൻ, ഈ കൊണ്ടുവരുവാൻ പോയ മനുഷ്യൻ ചിന്തിച്ചത്? അല്ല, ലോകം മുഴുവൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, ഒരുതരം മൂഢസ്വർഗത്തിൽ കഴിയുവാൻ മാത്രമുള്ള ആഗ്രഹം. പല സ്ഥലത്തും ആളുകൾ എന്ത് കേൾക്കാനാണ് കൂട്ടായ്മയ്ക്കും കൺവെൻഷനും ധ്യാനത്തിനും ഒക്കെ പോകുന്നത്? തങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്തോ, നല്ല കാര്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കാൻ. മനുഷ്യൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താകുന്നു എന്നറിയാവുന്ന ബിരുദന്മാർ അത് തന്നെ പറഞ്ഞു പിടിപ്പിക്കുന്നു. അതുകൊണ്ടെന്താ, ഒരു രൂപാന്തരവും ഇല്ലാതെ മനുഷ്യൻ മടങ്ങിപ്പോകുന്നു. അവൻ അതേ പ്രശ്നത്തിൽ കിടന്ന് കുഴയുകയാണ്. 14 വാക്യത്തിൽ നാം വായിക്കുന്നു, അതിന് മീഖായാവ്, യഹോവയാണ്, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. മീഖായാവിന്റെ ഉത്തരം നാടകീയമാണെന്ന് മാത്രമല്ല രസകരവുമായിരുന്നു. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് എന്തു തന്നെയായിരുന്നാലും അത് ഞാൻ പ്രസ്താവിക്കും, അതാണ് മീഖായാവ് പറഞ്ഞു. മീഖായാവിന്റെ ഉത്തരം വളരെ ചിന്തിപ്പിക്കുന്നതാണ്. രാജാവിന് ഇഷ്ടപ്പെടുന്നതുപോലെ സംസാരിക്കണമെന്ന് ഷണ്ണൻ പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ രാജാവിന് ഇഷ്ടപ്പെടാത്തതുപോലെ സംസാരിക്കുമെന്ന് മീഖായാവ് ശഠിക്കുന്നില്ല. ദൈവം എന്നോട് പറയുന്നത് രാജാവിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയും. എന്നാൽ കള്ളപ്രവാചകന്മാർ അങ്ങനെയല്ല, അവർ രാജാവിന് ഇഷ്ടപ്പെടുന്നതേ പറയൂ, രാജാവിന് ഗുണമുള്ളതാണ് തങ്ങൾ പറയുന്നതെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ മീഖായാവ് പറയുന്നതാണ് രാജാവിന് ഗുണകരമായി തീരുന്നത്. ഇന്നും ഇതുപോലെ മറ്റുള്ളവർ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവചിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഒരു വർഷത്തിനകം ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും മാറും. ഈ പന്തലിന്റെ പുറകിൽ ആ തൂണിനടുത്തിരിക്കുന്ന നീല സാരി ചുറ്റിയ സഹോദരിയുടെ തലവേദന ഇപ്പോൾ തന്നെ മാറുന്നു. എന്നാൽ പിന്നെ അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിയുടെ ആസ്മ ഇപ്പോൾ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി എന്തുകൊണ്ട് പറയുന്നില്ല? അത് പറഞ്ഞാൽ അവർക്കിഷ്ടപ്പെടുകയില്ല, അതല്ലേ? സുഹൃത്തെ, ദൈവവചനം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. വാള് സോപ്പിടാനല്ല ഉപയോഗിക്കുന്നത്, മുറിക്കാനാണ്, ശസ്ത്രക്രിയ നടത്താനാണ്. അർബുദം പിടിച്ച ഭാഗത്ത് മണമുള്ള പൌഡർ ഇട്ട് മണപ്പിച്ചു വിടുന്ന ക്രൂരനല്ല ദൈവം. പിന്നെയോ, ശസ്ത്രക്രിയ നടത്തി സൌഖ്യം വരുത്തുന്ന സ്നേഹവാനായ ഡോക്ടറാകുന്നു അവൻ. ദൈവശബ്ദം എന്ന് പറഞ്ഞ് കേൾക്കുന്നവരും അത് പറയുന്നവരും സൂക്ഷിക്കണം. അറിഞ്ഞുകൊണ്ട് ബിസിനസ്സിൽ അന്യായം കാണിക്കുകയും നികുതി വെട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നിടത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ ഉപവാസ പ്രാർത്ഥന നടത്തുന്നത് കള്ളപ്രവാചകന്മാരാണ്. അതിൽ കുറഞ്ഞ പേരൊന്നും അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു യുക്തിയുമില്ല. അയൽക്കാരോടോ വീട്ടിലുള്ളവരോടോ പിണങ്ങിയിരുന്നിട്ട് കാത്തിരിപ്പ് യോഗം നടത്തുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ തയ്യാറല്ല എന്നത് വ്യക്തമല്ലേ? മീഖായാവിനെ ആഹാബ് വെറുക്കുന്നുപോലും. എന്തിനാണെന്നറിയാമോ? അവന് ഗുണമാകുന്ന കാര്യം പറയുന്നതുകൊണ്ട്. അവന് കേൾക്കാൻ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവന് മീഖായാവിനെയും ഇഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ മീഖായാവ് പറയുന്നത് അവന് കേൾക്കാൻ ഇഷ്ടമുള്ളതല്ല. തുടർന്ന് മീഖായാവ് കടന്നുവന്ന് രംഗം മനസ്സിലാക്കുകയും അവൻ രണ്ട് രാജാക്കന്മാർ അവരുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. ബാലിന്റെ പ്രവാചകന്മാരൊക്കെയും മുറിയിൽ ഓടി നടക്കുന്നതും മീഖായാവ് കാണുന്നു. നല്ല നാടകമാണ് നടക്കുന്നത്, കാണാൻ രസമുണ്ട്. ഓ, അവരുടെ സംസാരം കേട്ടാൽ തോന്നുന്നു എത്ര സത്യസന്ധമാണ്. അവരെല്ലാം ആഹാബിനോട് അവൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് മീഖായാവ് കൈക്കൊള്ളുന്നത്. 22 അധ്യായത്തിന്റെ 15 വാക്യം നിങ്ങൾ നോക്കിക്കാട്ടെ. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായാവ് രാജാവിനോട് പറയുന്നത് ശ്രദ്ധിക്കുക. മീഖായാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു രസകരമായ രംഗമായിരുന്നു, നല്ല തമാശ. അതുകൊണ്ട് അവനും രസത്തിന് വേണ്ടി അവരോടുകൂടെ ചേരുന്നു. പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് മീഖായാവ് ആഹാബിനോട് പറഞ്ഞു. തന്നെ കളിയാക്കുകയാണ് മീഖായാവ് ചെയ്തത് എന്ന കാര്യം ഉടനെ ആഹാബിനും മനസ്സിലായി. 16 വാക്യം, രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണം എന്ന് ചോദിച്ചു. ഇത്രയും നാൾ അത് തന്നെയാണ് ആഹാബ് പറഞ്ഞതെന്ന് തോന്നുന്നു. നീ ഒരിക്കലും കള്ളപ്രവാചകന്മാരോടുകൂടെ ആയിരുന്നിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ കളിയാക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്നത്രേ ആഹാബ് മീഖായാവിനോട് പറയുന്നത്. പെട്ടെന്ന് മീഖായാവ് ഗൌരവം ആർജിച്ചു. നോക്കിക്കെ 17-18 വാക്യങ്ങൾ, അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നോക്കണേ, അവൻ യഥാർത്ഥത്തിലുള്ള ദൂത് അറിയിച്ചപ്പോൾ ആഹാബ് ആകെ മാറി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, അവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണമൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിക്കുന്നു. ഉടനെ മീഖായാവ് തുടർന്നു, ഞാൻ പറഞ്ഞു തീർന്നില്ല, എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയുവാനുണ്ട്, അത് നീ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. അവൻ ഒരു ഉപമ പറയുന്നു. അതെ, സാമ്യത്തെയല്ല വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപമയായിരുന്നു അത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നതുപോലെ വൈരുദ്ധ്യത്തിന്റെ ഉപമ, ഉദാഹരണമായി അനീതിയുള്ള ന്യായാധിപന്റെ ഉപമ പോലെ. ദൈവം അനീതിയുള്ള ന്യായാധിപനല്ല. മീഖായാവ് പറയുന്നത് ശ്രദ്ധിക്കുക, 19-20 വാക്യങ്ങൾ. അതിനവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗ്ഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. അഹാബ് ചെന്ന് ഗിലയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകാത്ത വണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. നോക്കണേ, താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം ഇവിടെ ആലോചന ചോദിക്കുന്നു. അതിനുള്ള ആവശ്യമുണ്ടോ? താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന കാര്യം ദൈവത്തിനറിയാം. അവന് മറ്റുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല. നാം 21 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, എന്നാറേ ഒരു ആത്മാവ് മുമ്പോട്ട് വന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാലെന്ന് യഹോവ ചോദിച്ചതിന്, അവൻ ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു, യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരെ കള്ളപ്രവാചകന്മാർ എന്ന് വിളിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇതായിരുന്നു. അതെ, 24 മുതലുള്ള വാക്യങ്ങളിൽ, അപ്പോൾ കെനയനയുടെ മകനായ സിദക്കിയാവ് അടുത്തുനിന്ന് മീഖായാവിന്റെ ചെകിട്ടത്തടിച്ചു, നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും അടുക്കൽ കൊണ്ടുവന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്തു പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറക. കള്ളപ്രവാചകനായ സിദക്കിയാവ് മീഖായാവിന്റെ ചെകിട്ടത്തടിച്ചു. ഇതൊരു കടുങ്കയായിരുന്നു. അതിന് ഉത്തരമെന്നോണം മീഖായാവ് പറഞ്ഞത്, കള്ളപ്രവാചകന്മാർ ഭയം നിമിത്തം തന്നെത്താൻ ഒളിക്കുന്ന കാലം വരുവാൻ പോകുന്നു എന്നാണ്. എത്ര ഉരുളക്കുപ്പേര് പോലെയുള്ള ഉത്തരമല്ലേ. ആഹാബ് മരിക്കുകയും ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ആ സമയം വന്നു ചേരും. അപ്പോൾ എന്താണ് സത്യമെന്ന് സിദക്കിയാവ് മനസ്സിലാക്കും. 28 വാക്യം നോക്കിക്കേ, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെക്കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു. നോക്കണേ, അവൻ സമാധാനത്തോടെ, അതെ രാജാവ് സമാധാനത്തോടെ മടങ്ങി വരികയില്ല എന്ന് മീഖായാവ് ആഹാബിനോട് പറഞ്ഞു. ആഹാബ് സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ തന്നെക്കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്നും തുടർന്ന് മീഖായാവ് പറയുന്നു. നീ മടങ്ങി വരികയില്ല എന്നതിന്റെ വെളിച്ചത്തിൽ ആഹാബേ, ഞാൻ സത്യമാണ് പറഞ്ഞത് എന്നതിന് ജനം സാക്ഷികളായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും മീഖായാവ് പറയുന്നു. ആഹാബിന്റെ തോൽവിയും മരണവുമാണ് തുടർന്ന് നാം കാണുന്നത്. ഇസ്രായേൽ യുദ്ധത്തിന് പോയി. അവർ കള്ളപ്രവാചകന്മാരുടെ വാക്ക് കേട്ടു. എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റുപോയി. താൻ എന്നും ഒരു വഞ്ചകനായിരുന്നു എന്ന് ആഹാബ് തെളിയിക്കുകയാണ് ചെയ്തത്. യഹോശഫാത്ത് മാത്രമായിരുന്നു യുദ്ധത്തിൽ രാജവസ്ത്രം ധരിച്ചിരുന്നത്. അങ്ങനെ യഹോശഫാത്ത് നോട്ടപ്പുള്ളിയായി തീർന്നു. ആഹാബ് വേഷം മാറിയാണ് യുദ്ധത്തിന് പോയത്. യുദ്ധത്തിൽ മരണമടയുന്നതിന് യഹോശഫാത്തിനെ ഒരു പാവയാക്കി തീർക്കുകയാണ് ആഹാബ് ചെയ്തത്. അത് യഹോശഫാത്തിന്റെ യുദ്ധമല്ലായിരുന്നു. ആഹാബിന്റെ വഞ്ചനയിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ വരെ യഹോശഫാത്ത് എത്തിക്കഴിഞ്ഞു. അവൻ അതിനകത്ത് പോകേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. 31 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ ആരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശഫാത്ത് നിലവിളിച്ചു. എന്നാൽ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടുമാറിപ്പോന്നു. നോക്കണേ, യഹോശഫാത്തിന് പറ്റിയതായിട്ടുള്ള ഏറ്റവും വലിയ അമളി. അവൻ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്നത് അവന്റെ ജീവിതത്തെ അപകടത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. 34-35 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ ഒരുത്തൻ യാദൃച്ഛയാ വില്ലുകുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടക്കിയതു. അവൻ തന്റെ സാരഥിയോട്, നിന്റെ കൈതിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് ആരാമ്യർക്ക് എതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു. ആഹാബിനെ ലക്ഷ്യം വെച്ച് അമ്പെയ്ത ഒരു എയ്ത്തല്ലായിരുന്നു അത്. അങ്ങനെ എയ്ത പടയാളിയാലല്ല ആഹാബ് മുറിവേറ്റത്. പടയാളി ആഹാബിന്റെ നേർക്ക് അമ്പെയ്തില്ല. ആഹാബ് അവരുടെ നോട്ടമല്ലായിരുന്നു. എന്നാൽ ആ അമ്പ് ആഹാബിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ നിയന്ത്രിത മിസൈലായിരുന്നു അത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു പടയാളിയുടെ പൂണിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ അമ്പായിരുന്നു അത് എന്നത്ര ഞാൻ കരുതുന്നത്. അവനത് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ തന്നെ തന്റെ വില്ലുകുലച്ച് പായിക്കുകയാണ് ചെയ്തത്. എവിടെ അത് ചെന്ന് കൊള്ളുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആഹാബിന്റെ മരണം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു എന്ന് പറയാമെങ്കിലും ദൈവത്തിന്റെ രേഖയിൽ അത് കരുതി കൂട്ടി നിശ്ചയിച്ച കാര്യമായിരുന്നു. ദൈവം ഇന്നും അപരിഷ്കൃതമായ ആയുധം ഉപയോഗിക്കുന്നു. ഇന്നും അവൻ അമ്പും വില്ലും ഉപയോഗിക്കുന്നു. 64 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ ദൈവം അവരെ എയ്യും, അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. തങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ താങ്കളുടെ പേരിലുള്ള ഒരു അമ്പ് ദൈവത്തിനുണ്ട്. ഈ കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു ദിവസം ആ അമ്പ് താങ്കളെ കണ്ടെത്തും. താങ്കൾ എത്രമാത്രം മറച്ചു വെക്കാം, വഞ്ചിക്കാം എന്നൊക്കെ ചിന്തിച്ചാലും ആ അമ്പ് താങ്കളെ കണ്ടെത്തുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ആഹാബിന് സംഭവിച്ചത്. 37-38 വാക്യങ്ങളൊന്ന് നോക്കിക്കേ. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമരിയിലേക്ക് കൊണ്ടുവന്നു. അവർ രാജാവിനെ ശമരിയിൽ അടക്കം ചെയ്തു. രഥം ശമരിയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. ഏലിയാവിൽ കൂടി ദൈവം മുന്നറിയിച്ച കാര്യം സംഭവിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. ആഹാബ് മരിച്ചു. നാബോത്ത് മരിച്ച സ്ഥലത്ത് വെച്ച് തന്നെ അവന്റെ രക്തം നായ്ക്കൾ നക്കി. ആഹാബ് ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ രഥം നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നു. അതിൽ നിന്നും രക്തം കഴുകിക്കളഞ്ഞു. അപ്പോൾ അവന്റെ രക്തം നായ്ക്കൾ അവിടെ വെച്ച് നക്കി കുടിക്കുകയാണ് ഉണ്ടായത്. അക്ഷരികമായി പ്രവചനം നിവൃത്തിയായി. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് എന്തായിരുന്നാലും അത് തന്നെ അവൻ കൊയ്യും. എന്താണ് കാരണം? ദൈവത്തെ കബളിപ്പിക്കുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. പാപത്തിന്റെ പരിണിത ഫലം അനുഭവിക്കാതെ യാതൊരു വ്യക്തിക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ദൈവം അത് കണ്ടുകൊണ്ടാണിരിക്കുന്നത്. അവൻ ഇന്നും സിംഹാസനത്തിൽ വാണരുളുന്നു എന്ന് നാം മറന്നുപോകരുത്. തന്റെ തന്നെ തെരഞ്ഞെടുപ്പുകളാൽ കുടുങ്ങിപ്പോയവനായിരുന്നു ആഹാബ്. ശരിയായ പ്രവർത്തനത്തിലേക്ക് വരുവാൻ അവന് മനസ്സും ഇല്ലായിരുന്നു. ഒരു രാജാവെന്ന നിലയ്ക്ക് ആഹാബ് ദൈവത്തോടും അവന്റെ പ്രവാചകരായിരുന്ന ഏലിയാവിനോടും ഉത്തരവാദിത്തപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ ദുഷ്ടയായ ഒരു സ്ത്രീയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവൾ അവനെ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ആ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. താൻ ആഗ്രഹിച്ചത് അതുപോലെ നടന്നില്ല എങ്കിൽ ദിവസങ്ങളോളം വിഷമിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന ഒരു ബാലിശ സ്വഭാവക്കാരനായിരുന്നു ഈ ആഹാബ്. അവൻ അവന്റെ ദുഷ്ടയായ ഭാര്യയുടെ ഉപദേശമാണ് സ്വീകരിച്ചിരുന്നത്. തന്നോട് തനിക്ക് ഗുണമായി മാത്രം സംസാരിച്ചിരുന്ന കള്ളപ്രവാചകന്മാരെ മാത്രമേ ആഹാബ് ശ്രദ്ധിച്ചിരുന്നുള്ളൂ. തനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യുന്നതിനു വേണ്ടി തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ പാർക്കുവാൻ ആഹാബ് താൽപര്യപ്പെട്ടിരുന്നു. അങ്ങനെ പാർക്കുന്നത് രസമാണല്ലോ. എന്നാൽ ഉപദേശത്തിന്റെ വില അതിനെ പിന്താങ്ങുന്നവരുടെയോ അതിനെ എതിർക്കുന്നവരുടെയോ എണ്ണം കൊണ്ട് തീരുമാനിക്കുവാൻ സാധിക്കുകയില്ല. ആഹാബ് നിരന്തരമായി തന്റെ ചുറ്റുമുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാകുന്നു തെരഞ്ഞെടുത്തത്. അത് അവനെ മരണത്തിലേക്കാണ് നയിച്ചത്. നാം ആഗ്രഹിക്കുന്ന എന്തും ചെയ്യുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരുള്ളത് നല്ല കാര്യമായി തോന്നാം. കാരണം നമ്മുടെ താൽപര്യങ്ങൾക്കെതിരായി പോകുന്ന ഉപദേശങ്ങളെ അംഗീകരിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ ഉപദേശങ്ങളുടെ ഗുണത്തെ ആശ്രയിച്ചിരിക്കണം, അല്ലാതെ അതിന്റെ ആകർഷകതയോ എത്രയധികം ആളുകൾ പറഞ്ഞു എന്നതിനെയോ ആശ്രയിച്ചാകരുത്. ദൈവവചനത്തിന് വിപരീതമല്ലാത്ത അതുമായി ചേർന്നു പോകുന്ന ഉപദേശങ്ങളെയാണ് നാം അംഗീകരിക്കേണ്ടത്. നാം ആഹാബിനെ പോലെ ആകരുത്. നാം ദൈവത്തിൽ നിന്നുള്ള ആലോചനകൾ ദൈവവചനാടിസ്ഥാനത്തിൽ നൽകുന്ന ദൈവദാസന്മാരുടെ ഉപദേശങ്ങളെ അംഗീകരിക്കണം. അല്ലാതെ പോകുവാൻ അതുപോലെ ഏതെങ്കിലും തെറ്റായ വഴികളിലേക്ക് നമ്മെ പ്രലോഭിപ്പിക്കുന്നവരോട് എതിർത്തു നിൽക്കുവാൻ നാം മറക്കരുത്. ആഹാബിന്റെ പരാജയങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ആവർത്തിക്കാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. തുടർന്ന് യഹോശഫാത്തിന്റെ ഭരണകാലത്തെക്കുറിച്ച് ചുരുങ്ങിയ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നു. യഹോശഫാത്ത് ഒരു വലിയ തെറ്റ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു, അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല, ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു. ഈ അനുരഞ്ജനം ദൈവം അനുവദിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. അവനെ അനുഗ്രഹിക്കാഞ്ഞതിന്റെ ഒരു കാരണം ഇതത്രേ. യഹോശഫാത്ത് കൂട്ടുകെട്ടുണ്ടാക്കി മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. എന്നാൽ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ സേവിച്ചതുകൊണ്ട് യഹോശഫാത്ത് നല്ല രാജാക്കന്മാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു എന്ന് 44-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതും ഒരു തെറ്റായിരുന്നു, അത് അവൻ ചെയ്തിടാത്ത കാര്യമായിരുന്നു. രണ്ട് ദിനവൃത്താന്തങ്ങൾ 19-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യഹോശഫാത്ത് യെരുശലേമിൽ തന്റെ അരമനയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റിയെന്നു. യഹോശഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയിങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. എങ്കിലും നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാലിന് യാഗം കഴിക്കുന്ന പൂജാഗിരികൾ യഹോശഫാത്ത് നീക്കിക്കളഞ്ഞില്ല, യഹോശഫാത്ത് അതുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്തത്. 48-ും 49-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഓഫീരിൽ പൊന്നിനു പോകേണ്ടതിന് യഹോശഫാത്ത് തർശീസ് കപ്പലുകളെ ഉണ്ടാക്കി, എന്നാൽ കപ്പലുകൾ എസിയോൻ ഗേബറിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹോശഫാത്തിനോട്, എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്തിന് മനസ്സില്ലായിരുന്നു. വടക്കേ ദേശത്ത് രാജാവായ ആഹാബിന്റെ മകനായ അഹസ്യാവ് തന്നോടുകൂടെ യഹോശഫാത്തും വ്യാപാരത്തിൽ ഏർപ്പെടണമെന്ന് താൽപര്യപ്പെടുന്നു. എന്നാൽ യഹോശഫാത്ത് അതിന് തയ്യാറാകുന്നില്ല. യഹോശഫാത്ത് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞിരുന്നു. ഈ വിധത്തിലുള്ള ഒരു കൂട്ടുകെട്ടിന് താൻ തയ്യാറല്ല എന്ന് യഹോശഫാത്ത് പറയുകയാണ് ഉണ്ടായത്. നാം ഇനിയും 50-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്ന, യഹോശഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ കൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. യഹോശഫാത്ത് മരിക്കുകയും അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവാകുകയും ചെയ്തു. ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമരിയിൽ ഇസ്രായേലിന് രാജാവായി. ഇസ്രായേലിൽ രണ്ട് സംവത്സരം വാണു. അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ വഴിയിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായല്ലോ ചെയ്തു. അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു. തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. ഇസ്രായേലിൽ ആഹാബിന്റെ മകനായ അഹസ്യാവ് ഭരണം തുടങ്ങി. അവൻ രണ്ടു വർഷം ഭരണം നടത്തുകയും ആഹാബിന്റെയും ഇസബേലിന്റെയും അതേ കാലടികൾ പിന്തുടരുകയുമാണ് ചെയ്തത്. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് അഹസ്യാവും പ്രവർത്തിച്ചതായിട്ടത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പകരം യഹോവയെ കോപിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നു അഹസ്യാവും താൽപര്യം പ്രകടിപ്പിച്ചത്. മാതാപിതാക്കന്മാരുടെ കാലടികളെ അതുപോലെ പിന്തുടരുന്ന ആളായിരുന്നു അഹസ്യാവ്. നോക്കണേ, എത്ര ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലാകുന്നു ഈ രാജ്യം മുഴുവൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തക പഠനം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേലിലെ ഏറ്റവും ഭക്തനായിരുന്ന മറ്റ് രാജാക്കന്മാർക്കൊക്കെ ഒരു മാനദണ്ഡം പോലെ ദൈവം കണ്ടിരുന്ന ദാവീദിന്റെ കീഴിലുള്ള ഒരൊറ്റ രാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഈ പുസ്തകം നാം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പുസ്തകം അവസാനിക്കുന്നത് വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ ഭരിച്ചിരുന്ന ഏറ്റവും മോശക്കാരായ രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞാണ്, പ്രത്യേകിച്ചും ആഹാബ്. അവന്റെ മരണത്തോടെയാണ് ഇത് അവസാനിക്കുന്നത്. തങ്ങളുടെ ആത്യന്തിക നേതാവായി ദൈവത്തെ അംഗീകരിക്കുവാൻ ജനം തയ്യാറായില്ല. ദൈവത്തെ തള്ളിക്കളഞ്ഞ മാനുഷിക നേതാക്കന്മാരെ അവർ തങ്ങളുടെ മേൽ ആക്കിവെച്ചു. എന്നിട്ട് ഈ ദുഷ്ട നേതാക്കന്മാരുടെ ജീവിത ശൈലിയുമായി താതാത്മ്യപ്പെട്ട് ഈ ജനം മുൻപോട്ടു പോയി. വല്ലപ്പോഴും തെറ്റിപ്പോയിരുന്ന സ്ഥിതി മാറി തെറ്റിയ വഴി ഒരു ജീവിത മാർഗമാക്കി തീർത്തു. അവരുടെ ഈ ദുഷ്ടതയ്ക്കുള്ള ഒരേ ഒരു പരിഹാരം ദൈവത്തിന്റെ ന്യായവിധിയാണ്, ശിക്ഷ. മറ്റ് രാഷ്ട്രങ്ങൾ ഈ ജനത്തെ കീഴടക്കുവാൻ ദൈവം അനുവദിച്ചു. ദൈവത്തെ ജീവിതത്തിന്റെ നായകനായി, കർത്താവായി, രാജാവായി അംഗീകരിക്കുവാൻ തയ്യാറാകാത്തതാണ് നാശത്തിന്റെ ആദ്യത്തെ പടി. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും ശരി, വ്യക്തി ജീവിതത്തിലാണെങ്കിലും ശരി, ഏതൊരവസ്ഥയിലും സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയുണ്ടായിരിക്കില്ല. അല്പമുണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ശാശ്വതമായ ആ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഒരിക്കലും പ്രാപിപ്പാനായിട്ട് സാധിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ സമാധാനം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല പാഠങ്ങൾക്കായ സ്തോത്രം. അവിടുത്തെ വചനം എത്ര ശക്തമാണ്! ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ വഴികളിൽ നിന്ന് അകന്നു പോകാൻ അവിടെ ഞങ്ങളെ അനുവദിക്കരുത്. ഞങ്ങൾ അശക്തരാണ്, ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല കർത്താവെ. അവിടുത്തെ ഇഷ്ടം മാത്രം പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, എത്ര നല്ല പാഠങ്ങളാണ് അവിടെ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനം ഞങ്ങൾക്ക് നൽകിത്തരുന്ന ഇതുപോലെയുള്ള നല്ല നല്ല പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിലപ്പെട്ടതായി കാണുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവകൃപയോടെ ഞങ്ങളെ തുടർന്നും വഴി നടത്തണമേ. തിരുനാമത്തെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.